2024 ഒക്ടോബർ 14 തിങ്കളാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ഇല്ലാത്ത മീശ പിരിക്കലും തീക്കളിയും. വാരവിശേഷം പങ്ക്തിയിൽ നിന്ന് വിദുര എഴുതുന്നു, താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ എന്നോട് ചോദിക്ക് താൻ ആരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും തുടങ്ങിയ മല്ലയുദ്ധവും ഗ്വാഗ വിളിയും ഓർമ്മിപ്പിക്കുന്നത് കുതിരവട്ടം പപ്പുവിന്റെ ഡയലോഗാണ്. എന്നെ തനിക്ക് ശരിക്കും അറിയില്ല, കളിക്കല്ലേ, കളിച്ചാൽ കളി പഠിപ്പിക്കും എന്ന ഭാവത്തിൽ ഗവർണർ. ഇത്തരം വിരട്ടലൊക്കെ ഞാനും കുറെ കണ്ടതാണ്, അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന മട്ടിൽ മുഖ്യമന്ത്രിയും അപ്പടിച്ചു നിൽപ്പാണ്. ഇനി എന്തരോ മഹാനുഭാവുലു എന്നറിയാതെ അന്തം വിട്ട് ജനവും. എല്ലാം അൻവർ എന്ന പഹയന് ഒപ്പിച്ച പണിയാണ്. കരിപ്പൂർ എയർപോർട്ട് വഴി മലപ്പുറത്തെത്തുന്ന സ്വർണത്തിൽ ഭൂരിഭാഗവും അടിച്ചുമാറ്റുന്നത് ADGP അജിത് കുമാറും മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ചേർന്നാണ് എന്നാണല്ലോ പുള്ളിക്കാരന്റെ ആക്ഷേപം. പിന്നെ മന്ത്രിമാരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റു ഫോൺ ചോർത്തുന്നുവെന്നും പിണറായി സഖാവിനെ സംബന്ധിച്ച് P ശശിയുടേത് മാതൃകാ പ്രവർത്തനം അജിത് കുമാറിലും ഒറ്റനോട്ടത്തിൽ കുഴപ്പമൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് മലപ്പുറത്തെത്തുന്ന സ്വർണം നാടിന് ദോഷകരമായ വിധത്തിൽ ഉപയോഗിക്കുന്നുവെന്ന് പറഞ്ഞത്, അതിനെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന് പറഞ്ഞതായി പെറ്റി ഭൂഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും വ്യാഖ്യാനിച്ചു. വർഗീയ ചേരി തിരിവ് ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. അതിന് വിശദീകരണം തേടി ഗവർണറും പിന്നാലെ രാജ്ഭവനിൽ ഹാജരായി വിശദീകരണം ബോധിപ്പിക്കാൻ ചീഫ് സെക്രട്ടറിക്കും DGPക്കും പോലെയും പേടിച്ചു പോയ പാവങ്ങളെ അതിൽ നിന്ന് വിലക്കേണ്ടി വന്നു. സർക്കാരിന്റെ കാര്യങ്ങൾ പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്, കീഴുദ്യോഗസ്ഥരല്ല. തലയിരിക്കുമ്പോൾ വാലാടേണ്ട. ഗവർണർ വിളിച്ചാൽ പോയില്ലെങ്കിൽ എന്താ, മൂക്ക് ചെത്തിക്കളയുമോ? തന്റെ അധികാരം എന്താണെന്ന് മുഖ്യമന്ത്രിക്ക് കാട്ടിക്കൊടുക്കാമെന്ന വാശിയിൽ ഗവർണർ വിളിച്ചിട്ട് വരാത്തവർ ഇനി രാജ്ഭവന്റെ പടി ചവിട്ടി പോകരുതെന്ന് ഇണ്ടാസം. മുഖ്യമന്ത്രിക്ക് എന്തോ ഒളിക്കാനുണ്ടെന്നാണ് ഗവർണർക്ക് സംശയം. ഗവർണറുമായി ഇനി ചർച്ചയ്ക്കില്ലെന്ന് മുഖ്യനും ഒടുവിൽ തൊമ്മൻ മുറുകിയ പോൾ ചാണ്ടി അയഞ്ഞു. ഇരുവർക്കും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വരാമെന്നായി ഗവർണർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് വരാം. എല്ലാം ഒരു പൊറാട്ട് നാടകമല്ലേ എന്ന് VD സതീശൻ. തലസ്ഥാനത്ത് രാജ്ഭവനിലെ കൊട്ടാര സാദൃശ്യമായ കെട്ടിടങ്ങളും രാജകീയ സൗകര്യങ്ങളും ആർഭാടങ്ങളും ഒക്കെ പുറമേ നിന്ന് കാണുന്ന ആരുമൊന്ന് കൊതിച്ചുപോകും. അടുത്ത ജന്മത്തിലെങ്കിലും ഗവർണറാകാനുള്ള ഭാഗ്യം കിട്ടിയിരുന്നില്ല. പക്ഷേ തെറ്റി. രാജ്ഭവൻ കൊട്ടാരത്തിൽ വന്നിരുന്ന് സൂയിക്കാനല്ല, അവിടുത്തെ കാര്യങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കാനാണ് തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ. മുഖ്യമന്ത്രിയിൽ വിശ്വാസമില്ല. രാജ്ഭവനിൽ വരുന്നതിൽ നിന്ന് DGPയും ചീഫ് സെക്രട്ടറിയെയും മുഖ്യമന്ത്രി വിലക്കിയ കാര്യം രാഷ്ട്രപതിയെ അറിയിച്ചിട്ടു തന്നെ കാര്യം. അത്രയ്ക്കായോ ഇതിന്റെ പ്രത്യാഘാതം മുഖ്യമന്ത്രി അറിയുമെന്ന് ഭീഷണി. തന്നെ ഇരുട്ടിൽ നിർത്തി ഉദ്യോഗസ്ഥരെ ഗവർണർ വിളിച്ചത് ശരിയാണോ എന്ന് മുഖ്യമന്ത്രി. ഇരുവർക്കും മീശ ഇല്ലാത്തതിനാൽ പരസ്പരം മീശ പിരിച്ചില്ലെന്ന് സാമൂഹ്യ മാധ്യമത്തിൽ കമന്റ്. ഗവർണറുടെ 5 വർഷ കാലാവധി കഴിഞ്ഞ മാസം അവസാനിച്ചതിനാൽ കേന്ദ്രം അദ്ദേഹത്തെ മാറ്റുമെന്ന് കരുതിയതാണ്. നമുക്കിട്ട് വീണ്ടും പണി തരാൻ തന്നെയാണ് നീക്കം. അതിന്റെ അർമാദത്തിലായിരിക്കാം ഗവർണർ അർമാദിച്ചോട്ടെ എന്ന് വെച്ച് ഹെഡ്മാസ്റ്ററെ പോലെ ഗവർണർ ആവശ്യപ്പെടുന്നതിനെല്ലാം ഉത്തരം എഴുതി കൊടുക്കേണ്ടതില്ലെന്നാണ് ഗോവിന്ദൻ മാഷിന്റെ വാദം. പോരെങ്കിൽ അങ്ങേരി കെയർടേക്കർ ഗവർണറല്ലേ, ഇത്രയൊക്കെ മതി. ഒരാളെ പോലെ ഭൂമുഖത്ത് 7 പേരുണ്ടാവുമെന്നാണ് ചൊല്ല്. അതിനാലാവാം ചിലരെ കാണുമ്പോൾ ഇത് മറ്റേ ആളല്ലേ എന്ന് വർണ്ണത്തിൽ ആശങ്ക. അയാൾ എത്ര ശ്രമിച്ചാലും തന്നെ പോലാകില്ലെന്ന് കരുതുന്നവരും അങ്ങനെ ആകരുതെന്ന് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. സതീശനല്ല പിണറായി വിജയൻ, നിങ്ങൾ കാപ്പിട്ടിത്തിന്റെ മൂർത്തീകരണമാണ്. അതല്ല ഞാൻ. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് നോക്കി മുഖ്യമന്ത്രി. അതേസമയം തികഞ്ഞ ഈശ്വര വിശ്വാസിയായ സതീശൻ ദിവസവും രാവിലെ കുടിച്ചു തൊഴുത് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണത്രേ. അങ്ങേപോലെ അഴിമതിക്കാരനും നിലവാരമില്ലാത്ത ആളും ആകരുത്. നിലവാരമില്ലാത്ത ആളെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശമാണ് സതീശനെ ശുഭിതനാക്കിയത്. അതറിയാൻ സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ മതിയെന്ന് സതീശന്റെ ഉപദേശം. കണ്ണാടിയിൽ നോക്കേണ്ടത് താനല്ല, സതീശനാണെന്ന് തിരിച്ചടിച്ച് മുഖ്യമന്ത്രി. കണ്ണാടിയിൽ ആര് നോക്കണം എന്നതിനാലാണ് തർക്കം. മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് കവികൾ. അപ്പോൾ ഇരുവരും കണ്ണാടി നോക്കാതിരുന്നാൽ പോരെ. കരിമല കയറ്റവും കഠിനം പൊന്നയ്യപ്പ. നാടകം ശരണം വിളികളാൽ മുഖരിതമാകുന്ന മറ്റൊരു തീർത്ഥാടനത്തിന്റെ കേളികൊട്ട് ഭക്ത മാനസങ്ങളെ നിർവൃതി കൊള്ളിക്കുന്നതിനിടെയാണ് ആ അശുഭ വാർത്ത കേട്ടത്. വരുന്ന മണ്ഡല മകരവിളക്ക് സീസണിൽ അയ്യപ്പ ദർശനത്തിനുള്ള സ്പോട്ട് ബുക്കിംഗ് നിർത്തുന്നു. പ്രതിദിനം പ്രവേശനം ഓൺലൈനിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന 80,000 പേർക്ക് മാത്രം. കരിമല കയറ്റം മാത്രമല്ല അവിടേക്കുള്ള പ്രവേശനവും കഠിനമാവുമെന്ന് സാരം. മുഖ്യമന്ത്രിയും പങ്കെടുത്ത ശബരിമല അവലോകന യോഗത്തിൽ ഈ കഠിന തീരുമാനം എടുത്തത് സുരക്ഷയുടെ പേരിലാണത്രേ. ഓൺലൈൻ ബുക്കിംഗ് ചുക്കോ ചുണ്ണാമ്പോ എന്ന് തിട്ടമില്ലാതെ അന്യദേശങ്ങളിൽ നിന്ന് കഠിന വ്രതം നോറ്റ് മാലയിട്ട് ഇരുമുടി കെട്ടുമായി എത്തുന്ന വൃദ്ധരും കുട്ടികളും ഉൾപ്പെടുന്ന ഭക്തരെ തടഞ്ഞ് തിരിച്ചയച്ചിട്ടാണ് സുരക്ഷ. സന്നിധാനത്തെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ നേരത്തെ എടുത്തുചാടി കൈപൊള്ളിയിട്ടും പഠിച്ചില്ലേ എന്നാണ് സഹാക്കളായ തീർത്ഥാടകരുടെയും ചോദ്യം. തൃശൂർ പൂരം കലക്കികൾ ആണത്രേ ഇതിനു പിന്നിലും. അപ്പോൾ സതീശൻ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏതെങ്കിലും അവതാരങ്ങളാവും എങ്കിൽ കള്ളൻ കപ്പലിൽ തന്നെ നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ കിട്ടാനുണ്ട്. പുതിയൊരു ലോകം എന്ന് BJP വീണ്ടും പാടി തുടങ്ങിയത്രേ. സംഗതി തീക്കൊള്ളികൊണ്ട് തലചൊറിയ ലാവുമെന്നത് പറഞ്ഞറിഞ്ഞ സർക്കാരിനും ദേവസ്വം ബോർഡിനും നേർബുദ്ധി തോന്നിത്തുടങ്ങിയെന്നാണ് ഒടുവിൽ കേട്ടത്. സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കണമെന്നാണ് ബോർഡിന്റെ ശുപാർശ. MV ഗോവിന്ദൻ മാഷും അതിന് അനുകൂലം. പിന്നെ തർക്കമാർക്ക്, അറിയാത്ത പിള്ള ഒരിക്കൽ ചൊറിഞ്ഞപ്പോൾ അറിഞ്ഞു, വീണ്ടും അറിഞ്ഞില്ലെങ്കിൽ ശബരി ഗിരീഷോ രക്ഷതു നുറുങ്ങ്. ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് വിലക്കിയാൽ BJP വീണ്ടും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുമെന്ന് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. കുളത്തിലെ വെള്ളം വീണ്ടും കലക്കി കൊടുക്കാതിരുന്നാൽ പോരെ.